നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഈ കൊറോണ കാലത്ത് കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മളെല്ലാം വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഹാ, അവിടെ തൊടരുതെന്നല്ലേ പറഞ്ഞത്? ഇവിടെ പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ 100 കരുതലുകൾ ശരിയല്ലേ? പക്ഷേ നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളുടെ കാര്യത്തിൽ. വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ഈ കാലം കുട്ടികൾക്ക് ഒട്ടേറെ മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് വാർത്തകളും പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. അടുത്തിടെ വന്ന അത്തരത്തിലൊരു വാർത്ത ശ്രോതാക്കളിൽ പലരും ശ്രദ്ധിച്ചു കാണും. ഓസ്ട്രേലിയയിലെ കൗമാരപ്രായക്കാരിൽ ആത്മഹത്യാ ചിന്തയും സ്വയം ഉപദ്രവവും കൂടുന്നു എന്നതായിരുന്നു വാർത്ത. സ്വയം ഉപദ്രവം മൂലം മെൽബണിലെ അത്യാഹിത വിഭാഗത്തിൽ മാത്രം ഒരാഴ്ച സേവനം തേടിയത് 340 പേരാണ്. ലോക്ക്ഡൌണിന് മുൻപുള്ളതിനേക്കാൾ 163% വർധനമാണിതെന്നറിയുമ്പോഴാണ് ഈ വാർത്തയുടെ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂ സൗത്ത് വെയിൽസിലെ കണക്കുകളിലും 50% വർധനവുണ്ട്. വളരെ ആശങ്കയുണ്ടാക്കുന്നൊരു വാർത്തയാണിത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഈ വിഷയത്തിൻ്റെ തീവ്രതയെപ്പറ്റിയും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റിയും സിഡ്നിയിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന നീനു കരീം വിശദീകരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം നീനു SBS റേഡിയോ മലയാളത്തിലേക്ക്. നീനു, ഇപ്പോൾ ഈ സൂചിപ്പിച്ച വാർത്ത എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്? ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഈ വാർത്തയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം?
തീർച്ചയായും ഒരു വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ്. സാധാരണയായിട്ട് ഈ ഒരു സെൽഫ് ഹാം എന്ന് പറയുന്നത് ഒരു നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറീസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്നിരുന്നാലും അതിനതിൻ്റെതായിട്ടുള്ള ഒരുപാട് റിസ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ നമ്മുടെ ഇടയിൽ വളരെയധികം ആശങ്കയുണ്ടാക്കുന്നുണ്ട്.
മാനസിക പ്രശ്നങ്ങളാകുമല്ലോ ഇത്തരം പ്രവൃത്തികളിലേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു ലോക്ക്ഡൌൺ കാലം എത്രത്തോളം പ്രതിസന്ധി നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു ടീനേജേഴ്സിലായിരിക്കുമല്ലോ ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്, അത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കാരണം എന്താണ്?
മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ്. മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാണ് കുട്ടികളെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ ഒരു സെൽഫ് ഹാമിലൂടെ കുട്ടികൾ അവരുടെ ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഉത്കണ്ഠ, കുറ്റബോധം, അവഗണന, അങ്ങനെ ഒരുപാട് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഇത്തരം ഇമോഷൻസ് വരുമ്പോൾ അതിൽ നിന്നൊരു ടെമ്പററി ആയിട്ടുള്ളൊരു റിലീഫാണ് അവർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇത്തരം ഒരു സെൽഫ് ഹാം ബിഹേവിയേഴ്സിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഇത്തരം ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ ലീഡ് ചെയ്യുന്ന കാരണങ്ങൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൌണിന്റെ ഈ ഒരു സമയത്ത് എല്ലാവരും ഹോം സ്കൂളിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂൾ വർക്കിന്റെ പ്രഷർ ഉണ്ടായിരിക്കാം. സ്കൂളിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സിൽ നിന്നും അകന്നിട്ടായിരിക്കും. അവർക്ക് അങ്ങനെ ആ കൂട്ടുകൂടാനൊന്നുമുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അപ്പോ ആ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗും ചിലപ്പോ ഈ ഒരു പിയർ പ്രഷർ എന്ന് പറയുന്നത് വലിയൊരു റോള് ഈ കാലഘട്ടത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ, അതിന്റെ ഒരു പ്രഷർ ഉണ്ട്. ഓൺലൈൻ, അതിൽ കൂടുതലുള്ള സമയം. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ല അതുപോലെ തന്നെ സ്കൂളിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന കുറേ കുട്ടികളിൽ ബുള്ളിയിങ് എന്ന് പറയുന്നത് വലിയൊരു കൂടുതൽ പേരിൽ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കുട്ടികളുടെ ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ വീട്ടിലാണെങ്കിലും പേരൻസിന് അവരുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കും. അവർക്ക് കുട്ടികളുമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ സമയം ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട്.
ഈ നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേനും പ്രായപരിധി ഉണ്ടോ ഇത്തരത്തിൽ ഇതിലേക്ക് കൂടുതലായി വരാനുള്ളൊരു പ്രായപരിധി ഉണ്ടോ കുട്ടികൾക്ക്?
കൂടുതലായിട്ട് ഒരു 11 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിനിടയിലുള്ള ആളുകൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഈ ഒരു സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് എല്ലാം കൂടുതലായിട്ട് കാണുന്നതെന്നാണ് റിസർച്ച് എല്ലാം കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലാണ്. പക്ഷെ അതിനും ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പറയുന്നത് സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് ഏത് ഏജ് ഗ്രൂപ്പിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്വയം വേദനിപ്പിക്കുന്ന ഏത് രീതിയും നമുക്ക് സെൽഫ് ഹാമിങ്ങിൽ കണക്കാക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് അതിൽ കൂടുതലായിട്ട് ആ ഒരു ഇതിൽ കാണുന്നത്.
ഓക്കെ, ഈ കുട്ടികൾ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലാകുന്നത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അവർക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ നേരത്തെ?
കൂടുതലായിട്ട് ഇപ്പോ നമ്മളിപ്പോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ പേരന്റ്സ് ഇത്തരം കുട്ടികളെ നിരീക്ഷിക്കുക എന്നത് തന്നെയാണ്, അവരെ ഒബ്സർവ് ചെയ്യുക എന്നത് തന്നെയാണ് നമുക്ക് അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു വേ എന്ന് പറയുന്നത്. കാരണം അവരുടെ സ്വഭാവത്തില്, അവരുടെ പ്രവൃത്തികളില്, അവരുടെ മൂഡ്സിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം കുട്ടികള് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഇന്റൻഷൻ ഒരിക്കലും അവരുടെ ഒരു ലൈഫ് എന്റ് ചെയ്യുന്നതല്ല അവരുടെ ഒരു ഇന്റൻഷൻ. അവർക്കൊരു താൽക്കാലിക റിലീഫാണ് അവർ ഇത്തരം പ്രവൃത്തിയിലൂടെ അവർ കണ്ടെത്തുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നാണക്കേട് പോലെ, അല്ലെങ്കിൽ ഇനിയിപ്പോ പേരൻസ് എന്നോട് ദേഷ്യപ്പെടുമോ ഞാനിങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞാൽ, അങ്ങനെയുള്ള കുറെ ഫീലിങ്സ് ഒക്കെ ഇവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ചെയ്യുക ഇത്തരം മുറിവുകൾ, എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതൊക്കെയാണ് ഇവര് ഇപ്പൊ ഈ സെൽഫ് ഹാമിങ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം മുറിവുകളെല്ലാം ഒളിപ്പിച്ചു വെക്കാനായിട്ടാണ് അവർ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പൊ ഉറക്കത്തില് അവരുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ചിലപ്പോൾ അവര് സാധാരണ രീതിയിൽ അവർ നന്നായി എൻജോയ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കും. ചിലപ്പോൾ കുട്ടികൾ അവരുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക, അവരുമായിട്ടൊന്നും കോണ്ടാക്ട് ഇല്ലാണ്ടാക്കുക, വീട്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, നമ്മൾ പിന്നെ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അതുപോലെ മൂഡ്സിലാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും ഒരു ഞാനൊരു അത്ര നല്ല ഒരു കുട്ടിയല്ല എന്നൊരു ഫീലിങ്ങിലൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില മാറ്റങ്ങൾ നമുക്ക് അവരുടെ സ്വഭാവത്തിൽ അവരെ ഒന്ന് ഒബ്സേർവ് ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു അവരുടെ സ്വഭാവത്തിൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു വാർണിംഗ് സൈൻ ആണ്. അവർക്ക് എന്തോ ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വാർണിംഗ് സൈൻ ആയിട്ട് നമുക്ക് ഇത്തരം മാറ്റങ്ങൾ നിരീക്ഷിക്കാം.
അപ്പൊ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളാണ് ഇതിലൊരു മുൻകൈ എടുക്കേണ്ടത് അല്ലേ? എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒരു മാതാപിതാക്കളായിരിക്കും, അവരുടെ ഒരു പങ്ക് എന്താണ്? മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്ക് എന്താണെന്ന് കൂടി ഒന്ന് പറയുമോ?
മാതാപിതാക്കളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി എൻവയോൺമെന്റ്, നമുക്ക് എന്തും തുറന്നു പറയാൻ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു ബിഹേവിയർ ഉണ്ടായതിന് ശേഷമാണ് മാതാപിതാക്കൾ ഇത് അറിയുന്നതെങ്കിൽ, ഇപ്പൊ ഒരു മുറിവ് കണ്ടു, അപ്പൊ ആ കുട്ടിക്ക് അത് പറയാൻ എന്താണെന്ന് പറയാൻ അറിയുന്നില്ല, എന്താണത് പറയാൻ ഒരു നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രീതി തോന്നുവാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്ക്ഡ് ആവും നമ്മൾ, അതുപോലെ പാനിക്ഡ് ആവും. കാരണം നമുക്കും അറിയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. ചില പേരൻസിന് തോന്നും ഇനി എന്റെ എന്തെങ്കിലും എന്റെ പാരന്റിങ് ശരിയല്ലാത്ത രീതി കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അവരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഉള്ളൊരു അത്തരം മാനസികാവസ്ഥയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ പാരന്റ്സ് കടന്നു പോവുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരം ഒരു സിറ്റുവേഷനിൽ പാരന്റ്സ് എപ്പോഴും ഒരു സമചിത്തതയോട് കൂടിയിട്ട് ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണം. അതായത് ശാന്തതയോട് കൂടി അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ പറയും ഒരു ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ പറയും, അതായത് അവരെ ജഡ്ജ് ചെയ്യാതെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ ശ്രമിക്കുക. ചില കുട്ടികൾക്ക് അവർക്ക് മീൻസ് പേരൻസിനോട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്താണ്, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ശരിക്കുള്ള പ്രോബ്ലം എന്ന് അവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കുട്ടികളുടെ ഒരു നമ്മൾ അവരെ ലിസൺ ചെയ്യുക, ജഡ്ജ് ചെയ്യാതെ, അല്ലാതെ അവരെ ക്രിറ്റിസൈസ് ചെയ്യാതെ, ദേഷ്യപ്പെടാതെ, അവർക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അവരോട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എസ്പെഷ്യലി ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തിൽ ചിലപ്പോൾ പാരന്റ്സിന് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുമായിട്ട് അധികം സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് കണ്ടെത്തുക, അവരുടെ പ്രഷറും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത്തരം കുട്ടികളുമായിട്ട് കുറച്ച് സമയം അവരുമായി ചെലവഴിക്കാൻ മാറ്റിവെക്കുക. അതുപോലെ തന്നെ കുറച്ച് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു എക്സസൈസ്, അത്തരം കാര്യങ്ങളൊക്കെ അവരെ ശീലിപ്പിക്കുക, അവരുടെ കൂടെ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതൊരു സമയമാണ്, ഒരുമിച്ച് ഒരു ഫാമിലി ടൈം പോലെ സമയം ചെലവഴിക്കുക. അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക, എല്ലാവരും എല്ലാം എന്തും എന്നോട് പറയാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നില്ല. അത് ഇവർ ചെയ്യാതിരിക്കുന്നതാവില്ല, പക്ഷെ എന്നാൽ പോലും അത് നമ്മൾ അവർക്ക് അത് എൻകറേജ് ചെയ്യുക, അവരെ അത്രയും സംഭവങ്ങളെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്, ആ കുട്ടികളെ ഒരു പാരന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പാരന്റിന് ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മടി കൂടാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. ഒരുപാട് ഇവിടെ ഒരു ഹെൽപ്പ് എല്ലാം അവൈലബിൾ ആണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഒരു ഫോണായിട്ടാണെങ്കിലും ആരെങ്കിലും വിളിക്കാനാണെങ്കിലും, സ്കൂളുകളിലാണെങ്കിൽ ഒരുവിധം എല്ലാ സ്കൂളുകളിലും സ്കൂൾ സൈക്കോളജിസ്റ്റ്.
എനിക്ക് തോന്നുന്നു നമുക്ക് ആ വിഷയത്തിലേക്ക് കുറച്ചും കൂടി ദീർഘമായി പിന്നീട് വരാമെന്ന് തോന്നുന്നു. പക്ഷെ നീനു, ഇത്തരത്തിലൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഉപദേശമാണ്, അല്ലെങ്കിൽ എന്ത് ടിപ്സ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക?
നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇത്തരം മാനസിക സംഘർഷങ്ങളാണ്. അത് പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളാണ്. അപ്പോൾ അത്തരം ആ ഒരു അവസ്ഥയിൽ, ഒരു സ്ട്രെസ് ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ആ ഒരു ചിന്തകളെ മറ്റൊന്നിലേക്ക് തിരിച്ചു വിടുക എന്നതാണ് മെയിനായിട്ട് ആ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് പോലെ, ഒരു നടക്കാൻ പോവുക, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ജസ്റ്റ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ച് സംസാരിക്കുക. നമുക്ക് ഇപ്പൊ ചില ആളുകൾക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അപ്പൊ അതൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ, അത് നമ്മൾ ഇന്റൻഷനലി ആ സമയത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുക, അങ്ങനെ അതും അല്ലെങ്കിൽ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സുകൾ നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ നേടുകയാണെങ്കിൽ അവർ പഠിപ്പിച്ചു കൊടുക്കും കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ, ഡീപ് ബ്രീത്തിങ് പോലെയുള്ള കുറച്ച് ടെക്നിക്സുകളെല്ലാം ആയിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സിന്, ആ ഒരു സമയത്തെ നമ്മുടെ ഒരു മാനസിക സംഘർഷാവസ്ഥയെ ഒന്ന് എന്താ പറയാ ലഘൂകരിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇന്ന് കുട്ടികൾ എല്ലാവരും ഇപ്പൊ ഒരു ഡിജിറ്റൽ വേൾഡിനാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ് കുട്ടികൾക്ക് അവരുടെ ഫോണിലോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട്, അത് നമുക്ക് ഒരു റിലാക്സേഷൻ ആപ്സുകൾ ഒത്തിരി അവൈലബിൾ ഉണ്ട് ഇപ്പോൾ. കാം അല്ലെങ്കിൽ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്സുകൾ അവൈലബിൾ ഉണ്ട്. അപ്പൊ അവർക്ക് അത് യൂസ് ചെയ്യാം. അത്തരം സംഭവങ്ങളെല്ലാം ഒരു ആ ഒരു അവസ്ഥയിലൂടെ കുറച്ചും കൂടെ നന്നായിട്ട്
ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് അല്ലേ?
അതെ, നമ്മൾ ഹെൽപ്പ് ചെയ്യും.
ഞാൻ ചോദിക്കുന്നത്, ഈ ഇത്തരത്തിലൊരു ഒരു എത്രത്തോളം വേഗത്തിൽ ഇത്തരത്തിലൊരു ടെൻഡൻസി ഉള്ള കുട്ടികളിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും?
ഇത്തരം ബിഹേവിയേഴ്സ് ചില കുട്ടികളിൽ ചിലപ്പോൾ ഒരിക്കലോ ഒന്നോ രണ്ടോ തവണ സംഭവിച്ചാൽ അതങ്ങനെ നിന്ന് പോവാറുണ്ട്. പക്ഷെ ചില കുട്ടികളിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് ആ ഒരു ബിഹേവിയർ ആവാറുമുണ്ട്. അപ്പൊ ഇതിനൊരു പ്രത്യേകിച്ച് നമുക്കൊരു കാലയളവ് പറയാൻ കഴിയില്ല. പക്ഷെ എത്ര പെട്ടെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടിയിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, അത് വീട്ടിലാവട്ടെ സ്കൂളിലാവട്ടെ, ഒരു സപ്പോർട്ട് കൊടുത്ത് അവരെ കുറച്ച് നല്ല സ്ട്രാറ്റജീസ്, ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സ്വയം വേദനിപ്പിക്കുക അല്ലാതെ ഒരുപാട് മാർഗങ്ങളുണ്ട്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് എന്നവരെ പഠിപ്പിച്ച് ആ സ്ട്രാറ്റജീസ് അവരെ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മൾ അവരെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്.
ശരിയാണ്. ഈ ഇത്തരം ഒരു സാഹചര്യത്തെ നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസിൽ ചിന്തിക്കുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. എങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു മലയാളി സമൂഹം ഇത്തരം പ്രശ്നങ്ങളെ പറ്റി എത്രത്തോളം ഒരു ബോധവാന്മാരാണ്?
മലയാളി സമൂഹം എന്നതിൽ ഉപരി എനിക്ക് തോന്നുന്ന ഒരു ഇന്ത്യൻ സമൂഹം എന്ന് പറയുവാണെങ്കിൽ തന്നെ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും അവർ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അത്രയധികം ബോധവാന്മാരല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെയെങ്കിലും. കാരണം അവര് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്, ഇത്തരം ഇഷ്യൂസിന്, അതായത് ഒരു ആൻസൈറ്റി, സ്ട്രെസ്, അങ്ങനെയുള്ള ഒരു ഇഷ്യൂസിന്, ഡിപ്രഷൻ പോലെയുള്ള ഇഷ്യൂസിന് അവർ അത്രയധികം ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ഒരു പരിധി വരെ നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. പക്ഷെ അതിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ഇത് നമ്മൾ ശരിയായ രീതിയിൽ അവരെ, അവരുടെ ഒരു സ്ട്രാറ്റജീസ് എല്ലാം ഫോളോ, ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്രയ്ക്കുള്ള ഒരു പ്രാധാന്യം ഇപ്പോഴും അതിന് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്.
ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് സമയ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത്തരത്തിലൊരു സാഹചര്യം നേരിടുന്ന ഒരു ടീനേജേഴ്സിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഓസ്ട്രേലിയയിൽ എന്തൊക്കെ സഹായങ്ങൾ ലഭ്യമാണ്?
ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവർക്ക് ഒരു GP കോൺടാക്ട് ചെയ്യാം. അവരെ സഹായിക്കും, അവരെ ഹെൽപ്പ് ചെയ്യും, എങ്ങനെ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ഏരിയയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. ഒരുപാട് ടെലിഫോണിക് ഇത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവൈലബിൾ ആണ്. അതിന് ഒരു കുറച്ച് നമ്പേഴ്സ് അല്ല, ഓർഗനൈസേഷൻ നെയിം ഞാൻ പറയാം. ഇപ്പോൾ ലൈഫ് ലൈൻ, ബിയോണ്ട് ബ്ലൂ, സെയിൻ ഓസ്ട്രേലിയ, ഹെഡ് സ്പേസ്, കിഡ്സ് ലൈൻ എന്നൊക്കെ പറയുന്ന, റീച്ച് ഔട്ട് എന്നൊക്കെ പറയുന്ന പലതരം ഓർഗനൈസേഷൻ, അവരെല്ലാവരും ഒരു 24 hours സേവനം എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവർക്കെല്ലാം ഓരോ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഏത് സമയത്തും അവർക്ക് ഇതുപോലെ ഒരു ടെലിഫോണിക് ഹെൽപ്പ് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലൈഫ് ലൈൻ എന്ന് പറയുവാണെങ്കിൽ 131114 എന്നൊരു നമ്പറാണ് ഈ ലൈഫ് ലൈനിന്റെ. അതിൽ കോൺടാക്ട് ചെയ്യാം അവർക്ക്. സെയിൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാല് 1800 1872 63. ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 1800 650 890. കിഡ്സ് ഹെൽപ്പ് ലൈൻ 1800 0551 800. ഇതെല്ലാം അവരുടെ നമ്പേഴ്സാണ്. അപ്പോൾ അത് കൂടുതലും ഈ പറഞ്ഞ പോലെ 24 hours ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. ഈവൻ പാരൻസിനാണെങ്കിലും കോൺടാക്ട് ചെയ്യാം, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടും.
ശരി, ഏതായാലും വളരെ നന്ദി നീനു കരീം. കുട്ടികളിൽ അല്ലെങ്കിൽ കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന സ്വയം ഉപദ്രവ പ്രവണതയെപ്പറ്റിയും ആത്മഹത്യാ ചിന്തയെപ്പറ്റിയും ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്
നന്ദി.
പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ GP മാനസികാരോഗ്യ വിദഗ്ധരുമായോ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.